ശശി ഇമ്മാനുവൽ എഴുതുന്ന ഊമക്കത്തിന് മറുപടി കൊടുത്ത വൈദികൻ. ഈശോസഭ വൈദികനും പ്രശസ്ത ഗ്രന്ഥകാരനും നേതൃത്വ പരിശീലകനും എന്ന നിലയിൽ പ്രശസ്തനായിരുന്നു അന്തരിച്ച ഫാദർ സി പി വർക്കി. അദ്ദേഹം ഒരിക്കൽ തൻ്റെ ഒരു പുസ്തകത്തിൽ തെറ്റിദ്ധാരണയുടെ വേട്ടയാടലിലൂടെ കടന്നുപോയ ആദരണീയനായ ഒരു വൈദികൻ ആ ദുരനുഭവത്തെ അനുഗ്രഹമാക്കി മാറ്റിയ മനോഹരമായൊരു സംഭവം വിവരിക്കുന്നുണ്ട്. രൂപതയിലെ വികാരി ജനറൽ ആയിരുന്ന വളരെ സ്തുത്യർഹമായ രീതിയിൽ സേവനം അനുഷ്ഠിച്ചു വന്നിരുന്ന ഒരു വൈദികൻ, പ്രഭാഷകനും പാട്ടുകാരനും സംഘാടകനും എന്ന നിലയിൽ ഒരു വേള മെത്രാനേക്കാൾ പ്രശസ്തനായി മാറിയ ഒരു വ്യക്തിത്വം. ഈ വൈദികനെതിരെ രൂപതയിലെ എല്ലാ വൈദികർക്കും സന്യാസ സഭകൾക്കും ആരോ ഒരു തുറന്ന കത്തയച്ചു. അതിൽ അദ്ദേഹത്തിന് ഒരു സ്ത്രീയുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന രീതിയിലുള്ള ശക്തമായ ആരോപണം ഉന്നയിച്ചിരുന്നു. ചില അന്തിപത്രങ്ങൾ വാർത്ത ഏറ്റുപിടിച്ച് കത്തിലെ ചില ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആരാണ് ആ കത്തിന് പിന്നിലുള്ളതെന്ന് അജ്ഞാതവുമായിരുന്നു. തകർന്നുപോയ പുരോഹിതൻ കുറച്ച് ദിവസത്തേക്ക് ആളുകളെ അഭിമുഖീകരിക്കുകയോ ബിഷപ്സ് ഹൗസിന് പുറത്തിറങ്ങുകയോ ചെയ്തില്ല. എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ആ പ്രതിസന്ധി ഘട്ടത്തെ ആത്മധൈര്യത്തോടെ അഭിമുഖീകരിക്കാൻ എങ്ങനെയോ അദ്ദേഹം ധൈര്യം നേടിയെടുത്തു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന ദൈവവചനം റോമ 8:28 അദ്ദേഹത്തെ ബലപ്പെടുത്തി. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ആ കത്തിനു പിന്നിൽ പ്രവർത്തിച്ചവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ഉള്ളിലെ നീരസവും വേദനകളും വിശുദ്ധ കുർബാനയിലും ജപമാല പ്രാർത്ഥനയിലും അലിഞ്ഞില്ലാതായി. ആത്മീയമായി ബലപ്പെട്ട അദ്ദേഹം ആ കത്തിനെ പ്രതി ദൈവത്തെ സ്തുതിക്കാനും നന്ദി പറയാനും മഹത്വപ്പെടുത്താനും തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ആവശ്യമായ സമനില വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും കാഴ്ചപ്പാടുകളെയും ആകപ്പാടെ മാറ്റിമറിച്ചു. മറ്റുള്ളവർ തന്നെ എങ്ങനെ കാണുന്നു എന്നതല്ല പ്രധാനം, ദൈവം തന്നെ എപ്രകാരം കാണുന്നു എന്നതാണെന്നും ലൗകിക സമ്പാദ്യങ്ങളെക്കാൾ കർത്താവിൻ്റെ കൃപാവരമാണ് കൂടുതൽ പ്രധാനപ്പെട്ടതെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. സാവധാനം അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വന്നു. യാത്രകൾ ബസ്സിലും ഓട്ടോറിക്ഷയിലുമാക്കി. പല യാത്രകൾക്കും കാർ ഉപയോഗിച്ചില്ല. ഓഫീസിലെ വിലയേറിയ കസേര മാറ്റി സാധാരണ നിലയിലുള്ള ഒന്നാക്കി. തനിക്ക് പ്രത്യേക ഭക്ഷണം വിളമ്പുന്നത് തടഞ്ഞു. ക്യൂവിൽ നിന്ന് ഭക്ഷണം സ്വയം എടുത്തു കഴിക്കാൻ പരിശീലിച്ചു. തൻ്റെ മുറി വൃത്തിയാക്കാൻ സ്വയം ഏറ്റെടുത്തു. സന്ദർശകരെ സ്വയം ചെന്ന് സ്വീകരിച്ചു. ഓഫീസിലെയും കിടപ്പുമുറിയിലെയും AC സന്ദർശക മുറികളിലേക്ക് മാറ്റി. സന്ദർശകർ വരുമ്പോൾ ഒഴികെ തൻ്റെ മുറിയിലെ ഫാൻ പലപ്പോഴും പ്രവർത്തിപ്പിച്ചില്ല. ജോലിക്കാരെ മക്കളെന്നും സഹോദരങ്ങളെന്നും അഭിസംബോധന ചെയ്യാൻ തുടങ്ങി. തൻ്റെ ഫീസ്റ്റ് പ്രത്യേകമായി വിധം ആഘോഷിക്കുന്നത് തടയുക മാത്രമല്ല, ബിഷപ്സ് ഹൗസിലെ മറ്റു വൈദികരുടെ ഫീസ്റ്റ് ആഘോഷിക്കുന്നതുപോലെ സാധാരണ നിലയിൽ മതിയെന്ന് മറ്റുള്ളവരെ നിർബന്ധിച്ചു. ബിഷപ്പിൻ്റെ പെട്ടെന്നുണ്ടായ നിര്യാണത്തെ തുടർന്ന് ഒരു വർഷം രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടപ്പോഴും ഈ ജീവിത രീതി തന്നെ അദ്ദേഹം പിന്തുടർന്നു. അദ്ദേഹം കൂടുതൽ സന്തോഷവാനായി മാറിയെന്ന് മാത്രമല്ല, മെച്ചപ്പെട്ട ആരോഗ്യത്തിനുടമയും മുൻപത്തേതിനേക്കാൾ ഏവർക്കും പ്രിയങ്കരനുമായി തീർന്നു. തിരുവചനം പറയുന്നു, മുറിപ്പെടുത്തുന്ന താടനങ്ങൾ ദുശീലങ്ങളെ നിർമാർജനം ചെയ്യുന്നു, കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു. സുഭാഷിതങ്ങൾ 20:30. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കനത്ത അടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കൂടുതൽ വിമലീകരിച്ചു. ഒരുതരം സ്വയം സംതൃപ്തിയുടെയും പൊള്ളയായ പ്രശസ്തിയുടെയും ലോകത്ത് നിന്ന് വിശുദ്ധിയിലേക്ക് തിരികെ നടക്കാൻ സങ്കടകാലം ആ നല്ല വൈദികനെ സഹായിച്ചു. ഒരു ഊമക്കത്ത് തന്നെ തന്നെ കാണാനും സ്വയം നവീകരിക്കാനുമുള്ള പ്രേരണയായി മാറുകയായിരുന്നു. ഡിജിറ്റൽ ലോകത്ത് വ്യാജമായ വാർത്തകൾ മെനഞ്ഞുണ്ടാക്കുക എന്നത് സത്യാവബോധം നഷ്ടപ്പെട്ടതിനാൽ പ്രത്യേക താൽപ്പര്യങ്ങൾക്കായി വസ്തുതകളെ വളച്ചൊടിക്കുന്ന സംസ്കാരത്തിൻ്റെ ദുഷ്പ്രവണതയാണ്. വ്യക്തികളുടെ സൽപ്പേര് ഓൺലൈനിലൂടെ നടക്കുന്ന വിചാരണ വഴി അപകടത്തിലാക്കുന്നു. ഈ പ്രതിഭാസത്തിൽ നിന്നും സഭയും അജപാലകരും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ഫ്രാൻസിസ് പാപ്പ ക്രിസ്തു ജീവിക്കുന്നു ഖണ്ണിക 89. പാപ്പയുടെ ഈ വാക്കുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന് സഭയും പൗരോഹിത്യവും ക്രിസ്തീയ വിശ്വാസവുമൊക്കെ വളരെയധികമായി പരിഹസിക്കപ്പെടുകയും ദുഷിച്ച് ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ മുൾമുനയിൽ നിൽക്കുന്ന ആത്മീയതയാണ് ഇന്ന് നമ്മുടേത്. ഇവിടെ മേലുദ്ധരിച്ച കഥയിലെ വൈദികന്റെ ജീവിതത്തെ നമ്മൾ ശ്രദ്ധയോടെ ധ്യാനിക്കണം. അപമാനങ്ങളും തെറ്റിദ്ധാരണകളും ചുറ്റും ഇരുൾ പരത്തുമ്പോൾ ആത്മധൈര്യം കൈവിടാതെ മുന്നോട്ടു പോകുവാൻ നമുക്ക് കഴിയണം. ഹെബ്രായ ലേഖനം അതിനായി നിർദ്ദേശിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് സ്ഥിരോത്സാഹത്തോടെ നാം ഓടണമെന്നും അവിടുന്ന് തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചുവെന്നും ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കണമേ എന്നുമാണ് ഹെബ്രായർ 12:1-3. വർക്കിയച്ചൻ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, നമ്മളും ഈ വികാരി ജനറലിനെ പോലെ സത്യസന്ധരായ വ്യക്തികളാവുമ്പോൾ ശ്രവിക്കപ്പെടാനുള്ള യോഗ്യത ഉള്ളവരാകും, അല്ലെങ്കിൽ മുഴങ്ങുന്ന ചേങ്ങിലയായി മാറും. മദർ തെരേസയെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി വർഷങ്ങൾക്ക് മുമ്പ് BBC സംപ്രേഷണം ചെയ്തപ്പോൾ ഇന്ത്യയിൽ നിന്നുയർന്ന അതിശക്തമായ പ്രതിഷേധ സ്വരങ്ങളിലൊന്നായിരുന്നു വിഖ്യാത ചലച്ചിത്രകാരനായിരുന്ന മൃണാൾ സെന്നിൻ്റേത്. കൽക്കത്തയുടെ തെരുവോരങ്ങളിൽ ഞാനൊരു ക്രിസ്തുവിനെ കാണുന്നു സാരിയുടുത്ത ഈ കന്യാസ്ത്രീയിലൂടെ, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ആധുനിക ലോകം നമ്മോട് ആവശ്യപ്പെടുന്നത് ക്രിസ്തുവിനെക്കുറിച്ച് ഞങ്ങളോട് പറയണ്ട, മറിച്ച് ക്രിസ്തുവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക. ഡോണ്ട് ടെൽ അസ് ബട്ട് ഷോ അസ് എന്നാണെന്ന് പ്രശസ്ത ഗ്രന്ഥകാരൻ മാത്യു കെല്ലിയുടെ നിരീക്ഷണവും ചേർത്ത് വായിക്കണം. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായി 5:16.